2020 ജൂലൈ 1 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും കല്ലും നെല്ലും പംക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. പാറക്കല്ലിലല്ല ഇന്ത്യ, നമ്മുടെ പ്രാണനിൽ. അതിർത്തി തർക്കമായിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അതില്ലാത്ത ഒരു വീടോ പറമ്പോ ഉണ്ടായിരുന്നില്ല. മതിലുകൾ കെട്ടിത്തുടങ്ങിയപ്പോൾ തർക്കം മൂർച്ഛിച്ചെങ്കിലും ഇപ്പോൾ ഒട്ടും വ്യാപകമല്ല. കൊല്ലും കൊലയും നടന്നിരുന്നതും അതിന്റെ പേരിലായിരുന്നു. അതിരുകൾ ലംഘിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യുക വഴി നാട്ടുരാജ്യങ്ങൾ നടത്തിപ്പോന്ന നിരന്തര യുദ്ധങ്ങളിൽ പൊലിഞ്ഞ ജീവനുകളുടെ കണക്ക് ആരും അന്വേഷിച്ചില്ല. ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കുന്നതിൽ പോലും അതിർത്തി ചിന്തയുടെ കടന്നുകയറ്റമുണ്ട്. കുടുംബ ബന്ധങ്ങളിലും ഇഷ്ടാനിഷ്ടങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമെല്ലാം അതുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അതിരുകൾ സംബന്ധിച്ച സങ്കല്പങ്ങൾ മാറിമറിയുകയും പുതിയ ജീവിത സാഹചര്യങ്ങൾ വന്നുചേരുകയും ചെയ്തതോടെ അവയുടെ അതിരുകൾ മാറിമറിഞ്ഞു. പക്ഷേ മണ്ണ് നിശ്ചല വസ്തു ആയതിനാൽ അതിന്റെ പ്രകൃതം മാറുക എളുപ്പമല്ല. ലോകത്തെമ്പാടും രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഇന്നും രൂക്ഷതമങ്ങാതെ നിലനിൽക്കുന്നു. ചൈനയും പാകിസ്ഥാനും നേപ്പാളുമായുള്ള ഇന്ത്യയുടെ തർക്കം എന്തിനുവേണ്ടിയെന്ന ചോദ്യം സാധാരണ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൌ എൻ ലൈ 1962 ഇന്ത്യയിൽ വന്ന് പ്രധാനമന്ത്രി നെഹ്റുവുമായി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെക്കുമ്പോൾ ചൈനീസ് പട്ടാളം ഇന്ത്യയുടെ അതിർത്തി ഭേദിച്ചു കയറാൻ പടയൊരുക്കുകയായിരുന്നു. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് മുദ്രാവാക്യം വിളിച്ച് പാവം ഭാരതീയർ ആനന്ദിക്ക് ചൈന പട്ടാളം ഇന്ത്യൻ സേനയ്ക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടിരുന്നു. ചൌ എൻ ലൈക്ക് ചൈനയിൽ മടങ്ങിയെത്തേണ്ട കാലതാമസമേ അതിനു വേണ്ടി വന്നുള്ളൂ. മുഷാറഫുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി സൌഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കെയാണ് പാകിസ്ഥാൻ സൈന്യം അതിരുവിട്ട് കാർഗിലിൽ പ്രവേശിച്ചത്. ഈ ചരിത്ര യാഥാർത്ഥ്യം മറന്നുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് എന്ത് യുക്തിയാണുള്ളതെന്ന് രാജ്യസ്നേഹമുള്ള ഏതൊരു ഭാരതീയനും ചോദിച്ചുപോകും. പ്രതിരോധമന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളതുപോലെ ചൈനയും പാകിസ്ഥാനുമായുള്ള നമ്മുടെ ബന്ധം എന്നും സംശയത്തിന്റെ നിഴലിലാണ്. രാത്രിയിൽ സർവേ കല്ലുകൾ ഇളക്കി മാറ്റുന്ന ലാഘവത്തോടെയാണ് ഇന്നും ഇന്ത്യൻ അതിർത്തികളിൽ പാകിസ്ഥാനും ചൈനയും പെരുമാറുന്നത്. ചൈന ഇന്ത്യയെ ഏകപക്ഷീയമായി ആക്രമിച്ച അവസരത്തിൽ EMS നടത്തിയ ഒരു പരാമർശം ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന മഞ്ഞുമലകളെക്കുറിച്ചാണ് തർക്കമെന്നായിരുന്നു EMSന്റെ പ്രയോഗം. പാറക്കല്ലുകളിൽ ചൈന എന്നെഴുതി ഇന്ത്യൻ ഭൂമിയിലേക്ക് എറിയുകയും ആ കല്ലുകൾ വീണുകിടക്കുന്ന സ്ഥലം തങ്ങളുടേതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന പ്രവണത ചീനപ്പടയ്ക്കുണ്ടായിരുന്നു. ആ സ്വഭാവത്തിന് ഇന്നും മാറ്റം വന്നിട്ടില്ലെന്ന് അറിയുമ്പോൾ EMSന്റെ ആ വാക്കുകൾ ഭാരതീയന്റെ നെഞ്ചിൽ വീണ്ടും വന്നുകൊള്ളുന്നു. കോവിഡിന്റെ വരവ് സ്വാഭാവികമായും കൂടുതൽ ഒറ്റപ്പെടുത്തിയത് ചൈനയെയാണ്. ആഹാര രീതിയിൽ തന്നെ വന്യതയുള്ള ജനസമൂഹമാണ് ചൈനയിലുള്ളത്. അങ്ങനെയുള്ള രാജ്യം ഒറ്റപ്പെടുമ്പോൾ അതിനെ മറികടക്കാനും മറച്ചുപിടിക്കാനും ഏത് ദുർമാർഗവും പ്രയോഗിക്കും. അതിന്റെ പ്രത്യാഘാതമാണ് ലഡാക്കിലുണ്ടായത് എന്നും കരുതാവുന്നതാണ്. അവിടെ നഷ്ടപ്പെട്ട മനുഷ്യജീവനുകൾ ആർക്കും തിരിച്ചു നൽകാൻ പറ്റുന്നതല്ല. നഷ്ടം രാജ്യത്തിന്റേതാണ് എന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും ആഴം മറന്നുപോകുന്നു. അതിനു പകരമായി ഒന്നും കൊടുക്കാൻ ഈ പൈശാചികത നടത്തിയവർക്കോ നമുക്കോ സാധിക്കില്ല. സംഘർഷം നിലനിർത്താൻ വേണ്ടി മാത്രം കുറെ അതിർത്തി പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും നിലനിൽക്കുന്നു. മണ്ണിനും മഞ്ഞുമലകൾക്കും വേണ്ടി മാത്രമല്ല, കടലിനും ആകാശത്തിനും വേണ്ടിയും തർക്കം തുടരുന്നു. ഭരണാധികാരികൾക്ക് രാജ്യസ്നേഹം കാണിക്കാനും സ്വന്തം ജനത നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാനുമുള്ള തന്ത്രമാണത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ യുദ്ധമുണ്ടായാൽ ആർക്കായിരിക്കും ജയം എന്നത് സംബന്ധിച്ച് അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടുത്തിടെ നടത്തിയ പഠനം പുറത്തുവന്നിരുന്നു. ഇന്ത്യയ്ക്കാവും മേൽക്കൈ എന്നാണ് അതിൽ നിരീക്ഷിച്ചിട്ടുള്ളത്. അതിനർത്ഥം സമാധാനത്തെക്കാൾ ഇന്ത്യയ്ക്ക് മെച്ചം യുദ്ധമെന്നാണോ? അല്ല, യുദ്ധങ്ങൾ ആരെയും രക്ഷിച്ചിട്ടില്ല. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി നടന്ന കുരുക്ഷേത്ര യുദ്ധം പോലും ആരെയും രക്ഷിച്ചില്ല. ഞങ്ങളുടെ ഓഫീസിന് സമീപത്തെ പാർക്കിൽ ഉറങ്ങുന്ന ഒരു വൃദ്ധനെ ലോക്ഡൌൺ വന്നപ്പോൾ പോലീസ് തട്ടിയിളക്കി വിട്ടു. ഓഫീസിന് മുന്നിലെ കടകൾക്കു പിന്നിലായി അയാളുടെ ഉറക്കം. ലോക്ഡൌണിന് ഇളവ് വന്നപ്പോൾ കടകൾ തുറന്നു. സ്വാഭാവികമായും അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടു. വയോധികർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ വിലക്കാണല്ലോ, എന്തു ചെയ്യും? രാത്രിയിൽ അനന്തമായ ആകാശത്തെ നോക്കി ചിരിക്കുകയോ കരയുകയോ ചെയ്യാതെ ഭാണ്ഡക്കെട്ടുമായി അയാൾ നടന്നുപോയത് എങ്ങോട്ടാവും? അതിർത്തി തർക്കങ്ങളും യുദ്ധവും മുറുകുമ്പോൾ അഭയാർത്ഥികളായി പലായനം ചെയ്ത് പട്ടിണിപ്രേതങ്ങളാകുന്നവരെ മറക്കാതിരിക്കാം. നമ്മുടെ അതിർത്തികൾ കാക്കാൻ വേണ്ടി മരണമുനമ്പുകളിൽ രാപ്പകൽ ഉറങ്ങാതിരിക്കുന്ന പടയാളികൾ സമാധാനത്തോടെ മലയിറങ്ങി വരുന്നത് കാണാൻ പ്രാർത്ഥിക്കാം.